الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد أفضل الصلوات وأتم التسليم. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. حافظ ابن حجر العسقلاني رحمه الله يوديه ബുലൂഗുൽ മറാമിൻ്റെ അവസാന ഭാഗത്ത് കിതാബുൽ ജാമിആണ് ഇന്നലെ രാത്രി മുതൽ നാം വായിക്കാൻ തുടങ്ങിയത്. അതിൽ ഒന്നാമത്തെ ഹദീസ്, ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോടുള്ള ബാധ്യതകൾ, അത് ആറ് കാര്യങ്ങളാണെന്നും അതിലൊന്നാമത്തേത് സലാം പറയലാണ്. അതിൻ്റെ ചില വിധിവിലക്കുകളൊക്കെ അൽഹംദുലില്ലാ ഇന്നലെ നമ്മൾ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനുശേഷം പറഞ്ഞു, രണ്ടാമത്തെ ബാധ്യത വഇദാ ദഅക ഫഅജിബ്, നിനക്കൊരു മുസ്ലിം സഹോദരനോടുള്ള രണ്ടാമത്തെ ബാധ്യത എന്താണ്? നിന്നെ ക്ഷണിച്ചാൽ നീ ക്ഷണം സ്വീകരിക്കണം. നിന്നെ ക്ഷണിച്ചാൽ നീ ക്ഷണം സ്വീകരിക്കണം. ഒരു മുസ്ലിമായ സഹോദരൻ നിന്നെ ക്ഷണിക്കുകയാണെങ്കിൽ അവന്റെ ക്ഷണം സ്വീകരിക്കാൻ നീ ബാധ്യസ്ഥനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. ഇവിടെ ഒന്നാമതായി നാം മനസ്സിലാക്കേണ്ട കാര്യം ക്ഷണമായിരിക്കണം. നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമുക്ക് വേണ്ട, നമുക്ക് പരിചയമുള്ള ഒരു സ്ഥലത്ത് ഒരു കല്യാണം നടക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ആ രൂപത്തിലുള്ള പരിപാടികൾ നടക്കുന്നു. നമ്മൾ കേവലം നമ്മളൊരു പരിചയത്തിൻ്റെ പേരിൽ വിളിച്ചു. അദ്ദേഹത്തിൻ്റെ ഒരു ക്ഷണം എന്ന് പറഞ്ഞാൽ മനസ്സുകൊണ്ട് ഇയാൾ വരണം എന്ന ഉദ്ദേശത്തോടെ വിളിക്കുന്ന ഒരു വിളി, അതാണ് ഉത്തരം നൽകേണ്ടത്. അതല്ല നാട്ടിലൊരു മാമൂലിൻ്റെ പേരിൽ എല്ലാവരെയും വിളിക്കുന്നത്, പിന്നെ ഓനെങ്ങനെ വിളിക്കാതിരിക്കുക. ആ ഒരു കാഴ്ചപ്പാടിൽ വിളിച്ചതാണെങ്കിൽ അതിന് ഉത്തരം നൽകൽ നിർബന്ധമല്ല. അതല്ല നമുക്ക് നല്ല സ്ഥാനം തന്ന്, നമുക്കൊരു വില തന്ന് നമ്മൾ ക്ഷണിക്കുകയാണെങ്കിൽ അതിന് ഉത്തരം നൽകാൻ നാം തയ്യാറാകണം, അല്ലെങ്കിൽ ആ ക്ഷണം സ്വീകരിക്കാൻ നാം തയ്യാറാകണം. അത് നമ്മുടെ ബാധ്യതയാണ്. ഇനി നമ്മെ ഒരു മജ്ലിസിലേക്ക് അല്ലെങ്കിൽ ഒരു വിവാഹ സദസ്സിലേക്ക് ക്ഷണിക്കപ്പെട്ടാൽ ആ ക്ഷണം സ്വീകരിക്കുന്നതിൻ്റെ ശറഈയായ വിധി എന്താണ്? ആ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ രണ്ടഭിപ്രായങ്ങളുണ്ട്. ഒന്നാമത്തെ അഭിപ്രായം അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ചില സഹാബികളുടെ അഭിപ്രായം. അവർ പറയുന്നു, ഏത് സദസ്സിലേക്ക് ക്ഷണിക്കപ്പെട്ടാലും അതിനുത്തരം നൽകണം. ഏത് സദസ്സുകളിലേക്ക് ക്ഷണിക്കപ്പെട്ടാലും ഉത്തരം നൽകണം. അത് കല്യാണ സദസ്സായിക്കൊള്ളട്ടെ, മറ്റിതര സദസ്സാവട്ടെ. കല്യാണ സദസ്സാണെങ്കിലും മറ്റിതര പരിപാടികളാണെങ്കിലും ഒരു വ്യക്തി, നമ്മളെ മുസ്ലിമായ സഹോദരൻ നമ്മെ ക്ഷണിച്ചാൽ അവിടേക്ക് നമ്മൾ പോകണം. അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു നോമ്പുകാരനാണെങ്കിൽ പോലും ക്ഷണിക്കപ്പെട്ടാൽ അവിടേക്ക് പോകാറുണ്ടായിരുന്നു. ഉറുസിലേക്ക് ക്ഷണിക്കപ്പെട്ടാൽ അത് അവിടേക്ക് വേറെ. വിവാഹ സദസ്സുകളാണെങ്കിൽ അവിടെ പങ്കെടുക്കൽ നിർബന്ധമാണ്. മറ്റിതര സദസ്സിലേക്കാണ് ക്ഷണിക്കപ്പെടുന്നത് എങ്കിൽ അതിന് ഉത്തരം നൽകുക എന്നുള്ളത് സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹ സദസ്സുകളെ സംബന്ധിച്ച് പറഞ്ഞു, അജീബു ഹാദിഹി ദഅവ ഇദാ ദുഇതും ലഹ, വിവാഹ സദസ്സുകളിലേക്ക് നിങ്ങൾ ക്ഷണിക്കപ്പെട്ടാൽ ആ ക്ഷണത്തിന് നിങ്ങൾ ഉത്തരം നൽകുക. എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇതിന്റെ പിന്നിലുള്ള ഏറ്റവും വലിയൊരു ലക്ഷ്യം എന്താണ്? മുസ്ലിം സാഹോദര്യം ഊട്ടി ഉറപ്പിക്കാൻ, മുസ്ലിമീങ്ങൾക്കിടയിലുള്ള സ്നേഹം, അവർക്കിടയിലുള്ള ബന്ധം, അവർക്കിടയിലുള്ള മമത, ഇതൊക്കെ അധികരിപ്പിക്കാനും അവർക്കിടയിൽ നല്ല സ്നേഹബന്ധം നിലനിർത്താനാണ് ശരീഅത്ത് എപ്പോഴും പരിശ്രമിക്കാറുള്ളത്. ഇസ്ലാമിന്റെ ഹറാമാക്കിയ, ഇസ്ലാമിൽ വിലക്കപ്പെട്ട കാര്യങ്ങൾ നാം നോക്കിയാൽ പലതിലും നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് കച്ചവട മേഖലകളിൽ ഇസ്ലാം അധിക കച്ചവടങ്ങളും വിലക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ജനങ്ങൾക്കിടയിൽ തർക്കങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ടാണ്. അപ്പോൾ ജനങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന, അവർക്കിടയിൽ പ്രയാസമുണ്ടാകുന്ന, തന്റെ സഹോദരന് ബുദ്ധിമുട്ടുണ്ടാകുന്ന എല്ലാ കച്ചവടങ്ങളും ശരിയാക്കി വിലക്കിയിട്ടുണ്ട്. ഏത് കച്ചവടം നിങ്ങൾ നോക്കിക്കോളും, അവിടെ ഒരു സഹോദരന് പ്രയാസമുണ്ടെങ്കിൽ ആ കച്ചവടം ശരിയാക്കി വിലക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ട് പരസ്പരം സ്നേഹവും ബന്ധവും സ്ഥാപിക്കാൻ എന്നും നമ്മൾ പരിശ്രമിക്കണം. അതുപോലെ തന്നെ ക്ഷണം സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു വിവാഹ സദസ്സിലേക്ക് നമ്മളെ ക്ഷണിക്കപ്പെട്ടു, നല്ല രൂപത്തിൽ നാം അവിടെ വരണം എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അദ്ദേഹം ക്ഷണിച്ചത്. പക്ഷേ ആ വിവാഹ സദസ്സിൽ ഹറാമായ കാര്യങ്ങളും അള്ളാഹും റസൂലും നിഷിദ്ധമാക്കിയ കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന്, ആ സദസ്സിൽ മ്യൂസിക്കുകളുണ്ട്, ആ സദസ്സിൽ മ്യൂസിക് വെച്ചിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ അവിടെ പങ്കെടുക്കാൻ പാടില്ല. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അനുവദിക്കപ്പെടുന്ന കാര്യമല്ല. അതുപോലെ തന്നെ ഒരു സദസ്സിൽ നമ്മളെ ക്ഷണിക്കപ്പെട്ടു, വിവാഹമാവട്ടെ മറ്റൊരു സദസ്സുകളാവട്ടെ, അവിടെ ആണും പെണ്ണും കൂടിക്കലരുന്നു. ആണുങ്ങൾക്ക് വേറൊരു സ്ഥലം, പെണ്ണുങ്ങൾക്ക് വേറൊരു സ്ഥലം എന്ന രൂപത്തിലല്ലാതെ ആണും പെണ്ണും കൂടിക്കലരുന്നുണ്ട്. ഇന്ന് പല സ്ഥലങ്ങളിലും അങ്ങനെയാണ്. ഇത് ചോദിച്ചാൽ എന്താ പറയാ, ഇത് കുടുംബമല്ലേ, കുടുംബക്കാരാണെങ്കിൽ എല്ലാവരും പരസ്പരം കാണാൻ പറ്റുമോ? ഇല്ല, മഹറമായ ആളുകൾക്ക് മാത്രമാണ് പരസ്പരം കാണാൻ ശറഅ് അനുവദിച്ചിട്ടുള്ളൂ. അതല്ലാത്ത ആളുകൾ പരസ്പരം മുഖം കാണുക എന്നുള്ളത് നിഷിദ്ധമാണ്. അതുകൊണ്ട് തന്നെ ആണും പെണ്ണും കൂടിക്കലരുന്ന സ്ഥലങ്ങളിൽ യാതൊരു കാരണവശാലും പങ്കെടുക്കാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, തലയിൽ ആണിയടിക്കുക എന്നുള്ളതാണ് ഹലാലല്ലാത്ത ഒരു പെണ്ണിനെ സ്പർശിക്കുന്നതിനേക്കാൾ നല്ലത്. നമുക്ക് അനുവദിക്കപ്പെടാത്ത ഒരു പെണ്ണിനെ തൊടുന്നതിനേക്കാളും നല്ലത് എന്താണ്? നമ്മുടെ തലയിൽ ആണിയടിച്ച് കയറ്റലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ മസാജിദുകളിൽ വരുന്ന സ്ത്രീകളോട് പോലും പ്രവാചകൻ എന്ത് പറയാറുണ്ട്? നിങ്ങൾ മസ്ജിദിന്റെ പിറകു വശത്ത് നിൽക്കുക. മസ്ജിദിൽ നിന്ന് പോകുമ്പോൾ അവരോട് എന്ത് പറയും? നിങ്ങൾ പുരുഷന്മാരെ പോലെ വഴിമധ്യത്തിൽ നടക്കരുത്, മറിച്ച് റോഡിന്റെ ഇരുവശങ്ങളിൽ ഒരു ഭാഗം ചേർന്നുകൊണ്ട് നടക്കുക. ജനങ്ങളുമായി നിങ്ങൾ ഒരു കാരണവശാലും കൂടിക്കലരാൻ പാടില്ല. മസ്ജിദിലേക്ക് കയറുമ്പോഴും മസ്ജിദിൽ നിന്ന് ഇറങ്ങുമ്പോൾ പോലും അവർക്ക് പ്രത്യേകമായി ഒരു വാതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തയ്യാറാക്കിയിരുന്നു. അപ്പൊ അത്രയും അധികം സ്ത്രീ പുരുഷന്മാർ കൂടിക്കലരാതിരിക്കാൻ ശരിയായത് ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു വിഷയത്തിൽ നമ്മൾ ശ്രദ്ധ കാണിക്കുക. ഒരു സദസ്സിലേക്ക് ക്ഷണിക്കപ്പെട്ടു, അങ്ങനെയാണെങ്കിൽ അവിടെ ആണും പെണ്ണും കൂടിക്കലരുന്നുണ്ട് എങ്കിൽ യാതൊരു കാരണവശാലും അവിടെ പങ്കെടുക്കാൻ പാടില്ല. ഇത് ഇസ്ലാമിന്റെ വിധിയാണ്. ചില ആളുകളോട് കൂടിക്കലരാൻ പാടില്ല എന്ന് പറയുമ്പോൾ അവരെന്ത് പറയും? അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ ബസ്സിൽ യാത്ര ചെയ്യുക? അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഇന്ന് ഓഫീസിൽ പോവുക? നമുക്ക് എന്തെങ്കിലും അത്യാവശ്യ നിർബന്ധിത സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. അതല്ല എങ്കിൽ ഇതാണ് ഇസ്ലാമിന്റെ വിധി, ആണും പെണ്ണും കൂടിക്കലരാൻ പാടില്ല. ഇത് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു വിഷയമൊന്നുമല്ല. അഹ്ലുസുന്ന ഏക അഭിപ്രായമാണ് ആണും പെണ്ണും കൂടിക്കലരാൻ പാടില്ല എന്ന വിഷയത്തിൽ. അതുകൊണ്ട് അതിന്റെ ഹക്ക് ശറഅ് എന്താണോ പഠിപ്പിക്കുന്നത്, അത് മനസ്സിലാക്കാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കുക. അതുപോലെ തന്നെ ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഒരു വിവാഹ സദസ്സിലേക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സദസ്സുകളിലേക്ക് നമ്മളെ ക്ഷണിക്കുകയാണെങ്കിൽ അവിടേക്ക് പോവുക എന്നുള്ളത് ബാധ്യതയാണ് നമ്മൾ പറഞ്ഞു. എന്നാൽ അവിടെ എത്തി ഭക്ഷണം കഴിക്കുക എന്നുള്ളത് നമ്മുടെ സൗകര്യമാണ്. ഒരു സദസ്സിലേക്ക് നമ്മൾ പോയി, നമുക്ക് ഭക്ഷണം വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? കഴിക്കാം. ഇനി ഒരു വ്യക്തി പറയണം എനിക്ക് ഭക്ഷണം വേണ്ട, അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് അത് ഒഴിവാക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ദുഇയ അഹദുക്കും ഇലാ ത്വഅാമിൻ ഫലിയുജീ, നിങ്ങളെ ആരെങ്കിലും ഒരു വിവാഹ സദസ്സിലേക്ക് അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന സദസ്സുകളിലേക്ക് ക്ഷണിക്കപ്പെട്ടാൽ അതിന് അവൻ ഉത്തരം നൽകുക. അവന് വേണമെങ്കിൽ അവൻ ഭക്ഷിച്ചുകൊള്ളട്ടെ, അവന് വേണ്ട എങ്കിൽ അവൻ ഭക്ഷണം ഒഴിവാക്കിക്കൊള്ളട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം മുസ്ലിം റഹിമഹുള്ളാ ഉദ്ധരിക്കുന്നതായി ഹദീസ് കാണാം. അതുപോലെ തന്നെ സദസ്സിലേക്ക് ക്ഷണിക്കപ്പെടുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇദാ ഖുസ്സ അൽഗനിയു വതുരിക അൽഫഖീർ ഉമിർനാ അല്ലാ നജീ, നമ്മളെ ഒരു സദസ്സിലേക്ക് ക്ഷണിക്കപ്പെട്ടു. അപ്പൊ നമ്മൾ ആ സദസ്സിനെ സംബന്ധിച്ച് മനസ്സിലാക്കുമല്ലോ സ്വാഭാവികമായിട്ട് എന്തായിരിക്കും, എവിടെയായിരിക്കും. അപ്പൊ നമ്മളത് മനസ്സിലാക്കുമ്പോൾ നമുക്കറിയാൻ സാധിച്ചു, അവിടെ പണക്കാരെ മാത്രമേ വിളിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ സമൂഹത്തിൽ വലിയ നിലവാരമുള്ള ആളുകളെ മാത്രമേ വിളിക്കുന്നുള്ളൂ, പാവങ്ങളായ സാധാരണക്കാരെയൊന്നും ആ സദസ്സിലേക്ക് വിളിക്കുന്നില്ല എങ്കിൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമിർന അല്ലാ നജീ, അത്തരത്തിലുള്ള സദസ്സുകളിൽ പങ്കെടുക്കരുത് എന്ന് നമ്മോട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതായത് അല്ലാഹുവും റസൂലും അങ്ങനെയാണ് കൽപ്പിച്ചിരിക്കുന്നത്, അത്തരത്തിലുള്ള സദസ്സുകളിൽ നമ്മൾ പോകാൻ പാടില്ല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ശർറു ത്വആമി ത്വആമുൽ വലീമ യുദഅ ലഹൽ അഗ്നിയാ വയുത്റകുൽ ഫുഖറാ, പാവങ്ങളെ ഉപേക്ഷിക്കുകയും പണക്കാരെ മാത്രം തിരഞ്ഞെടുത്ത് വിളിക്കുകയും ചെയ്യുന്ന ഭക്ഷണ സദസ്സുകൾ അതാണ് ഏറ്റവും മോശപ്പെട്ട സദസ്സുകൾ എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നതായും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇതാണ് ക്ഷണം സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കേണ്ട കാര്യം, ക്ഷണം സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കേണ്ട കാര്യം. അതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ പറഞ്ഞു, മൂന്നാമത്തെ ബാധ്യതയായി, ഒരു മുസ്ലിമായ സഹോദരൻ നിന്നോട് നസീഹത്ത് ചോദിക്കുകയാണെങ്കിൽ, ഉപദേശം ആവശ്യപ്പെടുകയാണെങ്കിൽ അവന് നീ ഉപദേശം നൽകുക. നിനക്കൊരു മുസ്ലിം സഹോദരനോടുള്ള ബാധ്യതയിൽ പെട്ടതാണ്. ഒരു മുസ്ലിമായ സഹോദരൻ നിന്റെ അരികിൽ വന്നുകൊണ്ട് എനിക്ക് ഉപദേശം നൽകണമെന്ന് പറഞ്ഞാൽ നീ അവനെന്ത് ചെയ്യുക? ഉപദേശം നൽകുക. ഈ ഒരു ഹദീസ് പ്രവാചകൻ പറയുന്ന കാലഘട്ടത്തിൽ വളരെയധികം പ്രസക്തമായിരുന്നു. കാരണം അന്നത്തെ സഹാബികളെ സംബന്ധിച്ചിടത്തോളം അവർ പരസ്പരം കണ്ടാൽ അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തും, അവർ പരസ്പരം കണ്ടാൽ നരകത്തെക്കുറിച്ചും അതിന്റെ ഭയാനകതയെക്കുറിച്ചും ചർച്ച ചെയ്യും, സ്വർഗത്തെക്കുറിച്ചും അതിൽ അള്ളാഹു തയ്യാറാക്കിയിരിക്കുന്ന അനുഭൂതികളെക്കുറിച്ചും അവർ ചർച്ച ചെയ്യും. ഇന്ന് മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ അള്ളാഹുവിനെ കുറിച്ച് ചർച്ച ചെയ്യുക അല്ലെങ്കിൽ പ്രവാചകനെ കുറിച്ച് ചർച്ച ചെയ്യുക അതൊന്നും അവരുടെ ജീവിതത്തിലില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ആദ്യമായി ആ ഒരു പതിവ് നമ്മൾ ഉണ്ടാക്കണം. നമ്മൾ ഇടയ്ക്കൊക്കെ മക്കളുടെ കൂടെ ഇരിക്കുമ്പോൾ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക. എത്ര ആളുകൾ അത് ചെയ്യാറുണ്ട്? നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ മക്കളോട് ആഖിറത്തിനെ കുറിച്ച് പറയുക. ഇന്ന് പല ആളുകളും ഇരിക്കുമ്പോൾ ഭൗതികമായ പല കാര്യങ്ങളും ചർച്ച ചെയ്യും, അതിന് പകരം ആഖിറത്തിനെ കുറിച്ച് ചർച്ച ചെയ്യുക, അള്ളാഹുവിനെ കുറിച്ച് ചർച്ച ചെയ്യുക. മുൻഗാമികളായ പണ്ഡിതന്മാരുടെ ചരിത്രങ്ങൾ വായിക്കുമ്പോൾ അതിൽ കാണാം, ഇമാം അലി ബിൻ അബ്ദുല്ലാഹി മദീനിയെ പോലെയുള്ളവർ, അഹ്മദ് ബിൻ ഹംബലിനെ പോലെയുള്ളവർ, അവർ മസ്ജിദിൽ ചില ആളുകളൊക്കെ മസ്ജിദിലേക്ക് ഐഷാ നിസ്കാരത്തിന് വേണ്ടി വന്നു. അങ്ങനെ ഐഷാ നിസ്കാരത്തിന് ശേഷം അവർ മസ്ജിദിലിരുന്നു, അള്ളാഹുവിനെ കുറിച്ച് ചർച്ച ചെയ്തു. സമയം പോകുന്നത് അവർ അറിഞ്ഞില്ല. അങ്ങനെ അവർക്ക് മനസ്സിലായത് സമയമായി എന്നറിഞ്ഞത് ഫജർ നിസ്കാരത്തിന് വേണ്ടി മുഅദ്ദിൻ ബാങ്ക് വിളിക്കുമ്പോഴാണ്. ഇത്രയും അധികം സമയം അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് അവർ സമയം ചെലവഴിക്കാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികളിൽ ചിലർ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ സൂറത്തുൽ ഇഖ്ലാസ് ഓതിക്കൊണ്ട് അള്ളാഹുവിനെ കുറിച്ച് പറയാറുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ അള്ളാഹുവിനെ കുറിച്ച് പറയുന്ന ഒരു പതിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കണം. അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കണം. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, റബ്ബിനെ കുറിച്ചുള്ള സ്മരണയിലാണ് നമ്മുടെ ഹൃദയത്തിന് സമാധാനം കണ്ടെത്താൻ സാധിക്കുന്നത്. അതുകൊണ്ട് ആദ്യമായി നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യേണ്ടത് എന്താണ്? അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ പറയുക. എല്ലാ ദിവസവും ഒരു തവണയെങ്കിലും നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് അല്ലെങ്കിൽ നമുക്ക് അറിയുന്നവർക്ക് അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക. നമുക്ക് അറിയുന്ന കാര്യം എന്താണോ അത് നമ്മൾ പറഞ്ഞു കൊടുക്കുക. നമുക്കൊരു കാര്യം ഇഷ്ടമാണെങ്കിൽ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ ഇഷ്ടമാണെങ്കിൽ അവരെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു കൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ അവരെ കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. അള്ളാഹുവിനെ നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ടോ എങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ അവിടത്തെ കുറിച്ച് അല്ലെങ്കിൽ അള്ളാഹുവിനെ കുറിച്ച് നാം പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിന്നോടൊരു മുസ്ലിമായ സഹോദരൻ നസീഹത്ത് ചോദിക്കുകയാണെങ്കിൽ ആ സഹോദരന് നീ നസീഹത്ത് നൽകുക, ആ സഹോദരന് നീ നസീഹത്ത് നൽകുക. ഇനി ഇവിടെ ഒരു സഹോദരൻ നമ്മൾ നസീഹത്ത് നൽകുമ്പോൾ, ഒരു സഹോദരൻ ഒരു ഉപദേശം നാം നൽകുമ്പോൾ അവിടെ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? ഒന്നാമതായി, നമ്മൾ ഒരാൾക്ക് ഒരു ഉപദേശം നൽകുകയാണ്, ഒരു സഹോദരൻ എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നത് കണ്ടു, അല്ലെങ്കിൽ ഒരു സഹോദരന് തെറ്റൊന്നും ചെയ്യാതെ ഒരു ഉപദേശം നൽകാൻ ആഗ്രഹിച്ചു, ഒന്നാമതായി നമ്മൾ ചെയ്യേണ്ടത് ഇഖ്ലാസോട് കൂടിയായിരിക്കണം നമ്മൾ പറയുന്നത്. ഇപ്പൊ ഞാനൊരു സഹോദരനോട് ഒരു കാര്യം പറയുന്നുണ്ടെങ്കിൽ ഞാൻ തിരക്കേടില്ല, നല്ലവനാണ്, അവ ശരിയില്ല, അങ്ങനെ ചിന്തിക്കരുത്. മറിച്ച് അള്ളാഹുവിന് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത്, അള്ളാഹു എനിക്ക് പ്രതിഫലം നൽകണം, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. സത്യസന്ധമായി നിഷ്കളങ്കമായി ആയിരിക്കണം എപ്പോഴും നസീഹത്തുകൾ നൽകേണ്ടത്. അതുപോലെ തന്നെ ഒരു സഹോദരനിൽ നിന്ന് ഒരു തെറ്റ് നമ്മൾ അറിഞ്ഞു. ഉദാഹരണത്തിന്, ഒരാൾ വന്നിട്ട് നമ്മളോട് പറഞ്ഞു ഇന്നാൾ ഇന്ന തെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ വിചാരിച്ചു അയാൾക്ക് നസീഹത്ത് നൽകാം. ഉദാഹരണത്തിന് പറഞ്ഞു അയാൾ കള്ളു കുടിക്കാറുണ്ട്, അല്ലെങ്കിൽ അയാൾ ഹറാമായ കച്ചവട ഇടപാട് നടക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ തീരുമാനിച്ചു അയാൾക്ക് നസീഹത്ത് നൽകാം, നല്ല കാര്യമാണ്. പക്ഷേ നസീഹത്ത് നൽകുന്നതിന് മുമ്പ് ഒരു കാര്യം ഉറപ്പുവരുത്തണം, ആ സഹോദരൻ ആ തെറ്റ് ചെയ്തിട്ടുണ്ട്. അതല്ലാതെ നമുക്ക് തോന്നി ചെയ്തിട്ടുണ്ടാകും, അല്ലെങ്കിൽ വേറൊരാൾ പറഞ്ഞ് അയാൾ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ആരെങ്കിലും നമ്മുടെ അരികിൽ വന്നിട്ട് പറഞ്ഞു ഇന്ന ആൾ ഇന്ന കാര്യം ചെയ്തിട്ടുണ്ട്, അപ്പൊ അയാളോട് ചോദിക്കുക എന്താണ് അതിന്റെ തെളിവ്? അല്ലാഹു പറഞ്ഞു യാ അയ്യുഹല്ലദീന ആമനു ഇൻ ജാഅകും ഫാസിഖുൻ ബിനബഇൻ ഫതബയ്യനു, ഒരാൾ വന്നിട്ട് നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞാൽ അതിന്റെ സത്യാവസ്ഥ നിങ്ങൾ അന്വേഷിക്കണം. എന്താണ് ചെയ്തത്? ഒരു സഹോദരൻ ഇങ്ങനെ ചെയ്തു, എന്താണ് ചെയ്തത്? നിങ്ങളത് കണ്ടോ? അല്ലെങ്കിൽ നിങ്ങളോട് ആരായിട്ട് പറഞ്ഞത്? അതിന്റെ തെളിവുണ്ടോ? അങ്ങനെ അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കണം നാം നസീഹത്ത് നൽകുന്നത്. അതല്ലാതെ ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു സഹോദരൻ ചെയ്യാത്ത തെറ്റി അയാൾ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് അയാളെ ആക്ഷേപിക്കാൻ പാടില്ല. അതുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ നമ്മൾ ശ്രദ്ധ കാണിക്കണം. അതുപോലെ തന്നെ നസീഹത്ത് നൽകുന്നതിന്റെ ഏറ്റവും വലിയൊരു അദബാണ് രഹസ്യമായിട്ടാണ് നസീഹത്ത് നൽകേണ്ടത്. രഹസ്യമായിട്ടാണ് നസീഹത്ത് നൽകേണ്ടത്. ഒരു സഹോദരൻ ഒരു തെറ്റ് ചെയ്തതായിട്ട് നമ്മൾ അറിഞ്ഞു, നമുക്ക് ഉറപ്പാണ് അയാളത് ചെയ്തിട്ടുണ്ട്, നമുക്കതിനുള്ള തെളിവ് ലഭിച്ചു, നമ്മളത് മനസ്സിലാക്കി. അങ്ങനെ ആ വ്യക്തി മറ്റുള്ളവരുടെ കൂടെ ഇരിക്കുമ്പോൾ നീ എന്ത് പണിയാ ചെയ്ത്, ഇങ്ങനെ ഉണ്ടാ തെറ്റ് ചെയ്യാർ, ഇന്നത് ചെയ്യാൻ പാടില്ല, അത് ഹറാമാണ്, ഇന്ന് ആയത്ത് വന്നിട്ടില്ല, ഇന്ന് ഹദീസ് വന്നിട്ടില്ല, അത് നിഷിദ്ധമാണെന്ന് ആളുകളുടെ മുമ്പിൽ വെച്ച് പറയാൻ പാടില്ല. ഒരു കാരണവശാലും രഹസ്യമായിട്ടായിരിക്കണം എന്നും നസീഹത്ത് ചെയ്യേണ്ടത്. ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുള്ള പറഞ്ഞു, മുൻഗാമികൾ പറയാറുണ്ട്, മൻ വഅദ അഖാഹു ഫീമാ ബൈനഹു വബൈനഹു ഫഹിയ നസീഹ, ആരെങ്കിലും ഒരു സഹോദരന് ഉപദേശം കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ രഹസ്യമായി കൊടുക്കണം, അതാണ് നസീഹത്ത്. വമൻ വഅദഹു അലാ റൂസിൽ നാസ് ഫഇന്നമാ വബഖ, ജനങ്ങൾക്കിടയിൽ പരസ്യമായി അവനോട് ഉപദേശിക്കുക എന്നുള്ളത് അവനെ അവഹേളിക്കുന്നതിന് തുല്യമാണ് എന്ന് ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുള്ള പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നസീഹത്തുകൾ രഹസ്യമായിട്ടായിരിക്കണം, നസീഹത്തുകൾ രഹസ്യമായിട്ടായിരിക്കണം. അതുപോലെ തന്നെ നസീഹത്തിന്റെ അദബിൽ പെട്ടതാണ് ഏറ്റവും നല്ല വാക്കുകൾ കൊണ്ടായിരിക്കണം നസീഹത്ത് ചെയ്യേണ്ടത്. നമ്മളൊരു വ്യക്തിയോട് ഉപദേശം നൽകുമ്പോൾ നല്ല വാക്കുകൾ ഉപയോഗിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. നമുക്കൊരു കഥ നമ്മളൊക്കെ കേട്ട് പരിചയമുള്ളതായിരിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം വീട്ടിലായിരുന്നു. അദ്ദേഹത്തിന്റെ കൂടെ ആയിഷ റളിയല്ലാഹു അൻഹയും ഒരു ജൂതൻ അവിടേക്ക് കയറി വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അസ്സലാമു അലൈക്, എന്താണ് അതിന്റെ അർത്ഥം? നിങ്ങൾക്ക് നാശമുണ്ടാവട്ടെ എന്ന് പറഞ്ഞു. നമ്മൾ പൊതുവെ അസ്സലാമു അലൈക്കും എന്നാ പറയാറുണ്ടത്. ആ ജൂതൻ പറഞ്ഞു, അസ്സലാമു അലൈക്, നിങ്ങൾക്ക് നാശമുണ്ടാവട്ടെ. ഇത് കേട്ടപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ, പ്രവാചകനോട് വളരെയധികം ഇഷ്ടമുള്ള നമ്മുടെ ഉമ്മ, അവർ പറഞ്ഞു, വഅലൈക അസ്സലാമു വല്ലഅന, നിങ്ങൾക്ക് അള്ളാഹുവിൽ നിന്നുള്ള ശാപവും നിങ്ങൾക്ക് നാശവും ഉണ്ടാവട്ടെ എന്ന് കേട്ടപ്പോൾ ദേഷ്യപ്രകാരം തിരിച്ചു പറഞ്ഞു. ഇത് കേട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷയോട് പറഞ്ഞു, അലൈക ബിർറിഫ്, ആയിഷ നീ നല്ല നല്ല വാക്കുകൾ ഉപയോഗിക്കുക, സൗമ്യമായ വാക്കുകൾ നീ ഉപയോഗിക്കുക, മയത്തോട് ജനങ്ങളോട് സംസാരിക്കുക. ഫഇന്ന റിഫ്ഖ മാ കാന ഫീ ഷൈഇൻ ഇല്ലാ സാന, നീ നിന്റെ സംസാരത്തിൽ സൗമ്യതയായി സംസാരിച്ചാൽ, ആളുകളോട് മയത്തോട് സംസാരിച്ചാൽ അത് ജനങ്ങൾ സ്വീകരിക്കാൻ സാധ്യത കൂടുതലാണ്. അതല്ല നീ പൗരുഷമായി ആളുകളോട് കടുപ്പത്തിൽ സംസാരിച്ചാൽ അത് പെട്ടെന്ന് സ്വീകരിക്കാൻ ജനങ്ങളുടെ മനസ്സ് അനുവദിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. ഇതാണ് നമ്മുടെ മാതൃക. ഒരു വ്യക്തിക്ക് നസീഹത്ത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല സമയത്ത് അതുപോലെ തന്നെ ഏറ്റവും നല്ല വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് നസീഹത്ത് കൊടുക്കാൻ എപ്പോഴും നാം പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനോട് ചെയ്യേണ്ട ബാധ്യതയായി മൂന്നാമത്തെ കാര്യമായി പറഞ്ഞത്. നാലാമത്തെ കാര്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഇദാ അതസ ഫഹമിദല്ലാഹു ഫശമ്മിതുഹു വഇദാ അതസ ഫഹമിദല്ലാഹു ഫശമ്മിതുഹു. ചില റിവായത്തുകളിൽ ഫശമ്മിതുഹു എന്നും കാണാം. എന്താണ് അതിന്റെ അർത്ഥം? ഒരു മുസ്ലിമായ സഹോദരൻ തുമ്മുകയാണെങ്കിൽ തുമ്മിയതിനു ശേഷം അവൻ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ നീ അർഹമുക്കല്ലാ എന്ന് പറയും. തുമ്മിയതിനു ശേഷം അവൻ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ നീ അർഹമുക്കല്ലാ എന്ന് പറയുക. ഇവിടെ ഒന്നാമതായി നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ബറക്കല്ലാഹു ഫീകും, തുമ്മുക എന്നുള്ളത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന പ്രവർത്തനമാണ്. തുമ്മുക എന്നുള്ളത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന പ്രവർത്തനമാണ്. അതിനർത്ഥം നമ്മൾ ആവശ്യമില്ലാതെ ഉണ്ടാക്കി തുമ്മണമെന്നല്ല, മറിച്ച് ഒരു വ്യക്തി തുമ്മിപ്പോവുകയാണെങ്കിൽ അത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹു യുഹിബ്ബുൽ ഉത്താസ്, തുമ്മുന്നതിനെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു, വയക്റഹു തസാഉബ്, കൂട്ടുവായ ഇടുന്നതിനെ അള്ളാഹു സുബ്ഹാനഹു വതആല വെറുക്കുകയും ചെയ്യുന്നു. ഫഇദാ അതസ അഹദുക്കും, നിങ്ങളിൽ നിന്ന് ആരെങ്കിലും തുമ്മിയാൽ, വഹമിദല്ലാഹ്, തുമ്മിയ വ്യക്തി അൽഹംദുലില്ലാഹ് എന്ന് പറയുകയും ചെയ്താൽ, كان حقا على كل مسلم سمعه ان يقول يرحمك الله. അത് കേട്ട വ്യക്തികൾ എന്ന് പറയണം, യർഹമുക അല്ലാ എന്ന് പറയണം. ഒരു വ്യക്തി തുമ്മി, ആ വ്യക്തി അതിനുശേഷം അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ അത് കേട്ട വ്യക്തി എന്ന് പറയണം, യർഹമുക അല്ലാ എന്ന് പറയണം, അല്ലാഹുവിന്റെ റഹ്മത്ത് നിനക്കുണ്ടാവട്ടെ എന്ന് പറയണം. ഇനി ഒരു വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇദാ അതസ അഹദുക്കും ഫഹമിദല്ലാഹ ഫശമ്മിതു ഫഇൻ ലം യഹ്മദില്ലാ, ഒരു വ്യക്തി നമ്മുടെ മുന്നിൽ വെച്ച് തുമ്മി, അയാൾ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞില്ല, അങ്ങനെയാണെങ്കിൽ അവിടെ ഇർഹമുക്കല്ലാ പറയരുത്, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്കത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന മറ്റൊരു മസ്അല, ഈ തുമ്മുയതിനു ശേഷം അൽഹംദുലില്ലാ എന്ന് മാത്രമാണോ പറയുക, അതല്ല അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ, അങ്ങനെ മറ്റു ചില രൂപങ്ങളിൽ പറയാൻ പറ്റൂ? അത് ഇൻഷാ അല്ലാഹ് ഒന്ന് രണ്ട് ഹദീസുകൾ കഴിഞ്ഞാൽ നമ്മുടെ കൂടെ വരുന്നുണ്ട്, ആ സമയത്ത് നമുക്ക് വിശദീകരിക്കാം. അതുപോലെ തന്നെ തുമ്മുന്നതിന്റെ മറുപടി എന്താണ് പറയേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒരു ഹദീസായിക്കൊണ്ട് തന്നെ ഈ കിതാബിൽ വരുന്നുണ്ട്, അപ്പോൾ നമുക്ക് പറയാം. ഇനി നമുക്ക് ബാക്കിയുള്ള ഒരു വിഷയം ഇതുമായി ബന്ധപ്പെട്ട്, നിസ്കരിക്കുമ്പോൾ ഒരു വ്യക്തി തുമ്മി, അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് അൽഹംദുലില്ലാ എന്ന് പറയാമോ? ഒരു വ്യക്തി നിസ്കരിക്കുന്ന സാഹചര്യത്തിൽ തുമ്മിപ്പോയി, അങ്ങനെയാണെങ്കിൽ ആ വ്യക്തിക്ക് അൽഹംദുലില്ല എന്ന് പറയാമോ? അദ്ദേഹത്തിനും അൽഹംദുലില്ല എന്ന് പറയാം, അദ്ദേഹത്തിനും അൽഹംദുലില്ല എന്ന് പറയാം. അത് ശറഅ് അനുവദിച്ചതാണ്. പക്ഷേ ഉറക്കെ പറയാൻ പാടില്ല, പക്ഷേ ഉറക്കെ പറയാൻ പാടില്ല. എന്താണ് അതിന്റെ തെളിവ്? നിസ്കാരത്തിൽ നിസ്കാരമല്ലാത്ത അല്ലെങ്കിൽ നിസ്കാരവുമായി ബന്ധപ്പെട്ടതല്ലാത്ത ദിക്റുകൾ പറയാൻ പറ്റും എന്നുള്ളതിന്റെ തെളിവ് എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഭാവത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ ജനങ്ങൾക്ക് ഇമാമായി നിസ്കരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ മസ്ജിദിലേക്ക് കയറി വന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു പെട്ടെന്ന് തന്നെ പിറകിലേക്ക് നടക്കാൻ തീരുമാനിച്ചു. ഇതിനു വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നുകൊണ്ട് നിസ്കാരം പൂർത്തീകരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ആംഗ്യം കാണിച്ചുകൊണ്ട് പറഞ്ഞു, താങ്കൾ പിന്നോട്ട് വരേണ്ടതില്ല, താങ്കൾ നിസ്കാരം പൂർത്തീകരിക്കുക എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് സന്തോഷമാവുകയും അദ്ദേഹം അല്ലാഹു അക്ബർ എന്ന് പറയുകയും ചെയ്തു. ശേഷം അബൂബക്കർ റളിയല്ലാഹു അൻഹു പിന്നിലേക്ക് വന്നു, പ്രവാചകൻ കയറി ഇമാമത്തിൽ നിന്ന് നിസ്കാരം പൂർത്തീകരിച്ചു. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കറിനോട് ചോദിച്ചു, ഞാൻ താങ്കളോട് നിസ്കാരം പൂർത്തീകരിക്കാൻ പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് താങ്കൾ നിസ്കാരം പൂർത്തീകരിക്കാതിരുന്നത്? അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇബ്നു അബി ഖുഹാഫക്ക് പ്രവാചകന് ഇമാമത്ത് നിൽക്കാൻ മാത്രമുള്ള യോഗ്യതയില്ല, പ്രവാചകന് ഇമാമായി നിൽക്കാനുള്ള യോഗ്യത എനിക്കില്ല എന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. അദ്ദേഹം നിസ്കാരത്തിൽ അല്ലാഹു അക്ബർ എന്ന് നിസ്കാരവുമായി ബന്ധപ്പെട്ടല്ല, മറിച്ച് നിസ്കാരം താങ്കൾ പൂർത്തീകരിച്ചോളൂ എന്ന് പ്രവാചകൻ പറഞ്ഞതിന്റെ പേരിൽ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എതിർത്തിട്ടില്ല. അതുകൊണ്ട് നിസ്കരിക്കുമ്പോൾ നമ്മൾ തുമ്മിയാൽ അൽഹംദുലില്ല എന്ന് പറയാം. ബഹുമാന്യനായ അധ്യാപകൻ ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അൽ അബ്ബാദ് അൽ ബദർ ഹഫിളയോട് ഈ വിഷയത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, തുമ്മിയാൽ അൽഹംദുലില്ല എന്ന് പറയാം, അതിൽ തെറ്റില്ല, പക്ഷേ ഉറക്കെ പറയാൻ പാടില്ല. കാരണം ഉറക്കെ പറഞ്ഞാൽ ഒരു പക്ഷേ പെട്ടെന്ന് ശ്രദ്ധിക്കാതെ അടുത്തുള്ള വ്യക്തി റഹ്മുക്കല്ലാഹ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ നിസ്കാരം ബാത്തിലാകും. അതുകൊണ്ട് തുമ്മിയാൽ അൽഹംദുലില്ല എന്ന് പറയുന്നതിൽ തെറ്റില്ല. ഇനി നമ്മുടെ അരികിൽ വെച്ച് ഒരു കാഫിറായ വ്യക്തി തുമ്മുകയാണെങ്കിൽ അതിന് അൽഹംദുലില്ല എന്ന് പറഞ്ഞാൽ അതിന് മറുപടി പറയേണ്ടതുണ്ടോ? നമുക്ക് യഹ്ദീകുമുല്ലാ എന്ന് പറയാം, നമുക്ക് യഹ്ദീകുമുല്ലാ എന്ന് പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വെച്ചുകൊണ്ട് ചില ജൂതന്മാർ മനഃപൂർവ്വം തുമ്മുകയും അൽഹംദുലില്ല എന്ന് പറയുകയും ചെയ്യും. അവരുടെ ഉദ്ദേശം എന്താണ്? പ്രവാചകൻ അവർക്ക് വേണ്ടി അർഹമുക്കല്ലാ എന്ന് പറയാൻ, അള്ളാഹുവിന്റെ റഹ്മത്ത് ഉണ്ടാവട്ടെ എന്ന് പ്രവാചകന്റെ പ്രാർത്ഥന ലഭിക്കാൻ വേണ്ടിയിട്ടാണ് അവരത് ചെയ്തത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് അർഹമുക്കല്ലാ എന്ന് പറയില്ല, മറിച്ച് എന്ത് പറയും? യഹ്ദീകും അല്ലാഹു വയസ്ലഹ് ബാലകും എന്ന് പറയും. അതായത് അള്ളാഹു നിങ്ങൾക്ക് ഹിദായത്ത് ചെയ്യട്ടെ എന്ന് പറയും. നമ്മുടെ നാട്ടിൽ നിന്ന് സ്വാഭാവികമായിട്ട് അതിന് ആവശ്യം വരില്ല, പക്ഷെ ആ ഒരു മസ്അല അറിഞ്ഞിരിക്കാൻ, വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ നല്ല രൂപത്തിൽ മനസ്സിലാക്കുക, നമ്മുടെ ജീവിതത്തിൽ അതനുസരിച്ചുള്ള അമൽ കൊണ്ടുവരാൻ നാം പരിശ്രമിക്കുക. ഏതൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കുക, നസീഹത്ത് ആവശ്യപ്പെട്ടാൽ നസീഹത്ത് നൽകുക, തുമ്മിയതിനു ശേഷം അൽഹംദുലില്ല പറഞ്ഞാൽ യർഹമുക്കല്ല പറയുക. ഇനി നമുക്ക് ബാക്കിയുള്ളത് രണ്ട് കാര്യങ്ങളാണ്, ഇൻഷാഅല്ലാഹ് മറ്റൊരു ദർസിൽ പറയാം. ഇവിടെ സൂചിപ്പിക്കാൻ വിട്ടുപോയ ഒരു കാര്യം, വിവാഹ സദസ്സുകളുമായി ബന്ധപ്പെട്ട് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, അവിടെ തെറ്റുകളുണ്ടെങ്കിൽ അവിടെ പോകാൻ പാടില്ല എന്ന്. ബഹുമാന്യനായ അധ്യാപകൻ ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അൽ അബ്ബാദ് അൽ ബദർ ഹഫിളഹുല്ലാഹ് അദ്ദേഹത്തോട് ഈ വിഷയത്തെ കുറിച്ച് ഒരിക്കൽ ചോദിക്കപ്പെട്ടു. ഒരു വിവാഹ സദസ്സിൽ ധാരാളം ഹറാമുകളുണ്ട്, നമ്മൾ ആ വിവാഹ സദസ്സിലേക്ക് കയറി ചെല്ലുകയാണെങ്കിൽ ആ ഹറാമുകൾ കുറയാൻ സാധ്യതയുണ്ട്. ഉദാഹരണത്തിന്, ഒരു വിവാഹ സദസ്സിൽ ആണും പെണ്ണും കൂടിക്കലരുന്നുണ്ട്, അതുപോലെ തന്നെ അവിടെ മ്യൂസിക്കുകൾ ഉണ്ട്. നമ്മൾ അവിടേക്ക് പോയാൽ ഒരു ഹറാമ് മാറും, അവിടെ മ്യൂസിക് ഓഫ് ആക്കും, പക്ഷേ കൂടിക്കലരുകൾ ഇഖ്തിലാഫ് അങ്ങനെ തന്നെ ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ അവിടെ പങ്കെടുക്കാമോ? ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അബ്ബാദ് പറഞ്ഞു, അങ്ങനെ ഒരു തെറ്റാണെങ്കിൽ പോലും, ആ ഒരു തെറ്റാണ് അവിടെ ഉള്ളതെങ്കിൽ പോലും ആ വിവാഹ സദസ്സുകൾക്ക് പങ്കെടുക്കാൻ പാടില്ല എന്ന് ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അബ്ബാദ് അൽ ബദർ റഹിമഹുള്ള പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധ കാണിക്കുക. യാതൊരു കാരണവശാലും കുടുംബക്കാരല്ലേ, ജനങ്ങൾ എന്ത് പറയും, ആളുകൾ കുറ്റം പറയില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിനെ വിട്ടേച്ചു പോകുന്നൊരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദി വഅല ആലിഹി വസഹ്ബിഹി വസല്ലം. السلام عليكم ورحمة الله وبركاته. سبحان الله بحمده، سبحانك اللهم وبحمدك، أشهد أن لا إله إلا أنت، أستغفرك وأتوب إليك.